ഭാവിയെക്കുറിച്ചുള്ള യഥാർത്ഥ കാഴ്ചപ്പാടില്ല എങ്കിൽ മനുഷ്യർ വർത്തമാനകാലം പാഴാക്കി കളയും. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നവരെക്കാൾ അരിഷ്ടന്മാർ വേറെയില്ല. ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുവാൻ മനുഷ്യരെ നിർബന്ധിക്കുന്ന സംഭവങ്ങളാണ് ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഏതൊരു ചിന്തിക്കുന്ന വ്യക്തിയും സമ്മതിക്കുന്ന കാര്യമാണ്. എന്തുമാത്രം നശീകരണ പ്രവണതകൾ, യുദ്ധങ്ങൾ, ക്ഷാമം, വർഗീയ ലഹളകൾ, ഇവയെല്ലാം വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നില്ലേ? ഇതിൻ്റെ മധ്യത്തിൽ നാം ഭാവിയെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കും? കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചാണ് നാം ഈ കഴിഞ്ഞ ദിവസം ചിന്തിക്കുവാൻ ആരംഭിച്ചത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞു. കഷ്ടവും ദുഃഖവും നിറഞ്ഞ മഹാപീഡനകാലത്തെക്കുറിച്ചാണ് 15-ാം വാക്യം മുതൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ വായിക്കുന്നത്, അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. താങ്കളും ഞാനും യഹൂദയിലുള്ള മലകളിലേക്ക് ഓടിപ്പോകണം എന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇത് യഹൂദയിലുള്ള മനുഷ്യരെ സംബന്ധിക്കുന്നതാണ്. കർത്താവ് ആ പ്രവചനം നമ്മോടല്ല പറഞ്ഞിരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. 17-ാം വാക്യത്തിൽ കാണുന്നു, വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. പലസ്തീനിൽ വീട്ടിന്മേൽ ഇരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെയൊക്കെ വീടിൻ്റെ പൂമുഖത്തിരിക്കുന്നത് പോലെയാകുന്നു. വീണ്ടും ഞാൻ ഈ സത്യം ഉറപ്പായി പറയട്ടെ, നമ്മുടെ കർത്താവ് പലസ്തീനിലുള്ള ആളുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, താങ്കളോടും എന്നോടുമല്ല. ഈ മുന്നറിയിപ്പ് നമുക്കുള്ളതല്ല. നാം നമ്മുടെ സമയം വീട്ടിൽ മുകളിലല്ലോ ചെലവഴിക്കുന്നത്. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വയലിലുള്ളവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത്. കൃഷിയിൽ വ്യാപൃതരായിരിക്കുന്ന ജനങ്ങളെ സൂചിപ്പിക്കുന്നത് അത്രേ ഇത്. ഒരു മനുഷ്യൻ വയലിൽ പണിയെടുത്തിട്ട് പോരുമ്പോൾ തൻ്റെ വസ്ത്രമെടുക്കുവാൻ മറന്നുപോയെന്നിരിക്കട്ടെ. വീട്ടിൽ തിരികെ വന്ന് തണുപ്പായപ്പോൾ എന്നാൽ പോയി തുണിയെടുത്തുകൊണ്ട് വരാം എന്ന് ചിന്തിക്കുമ്പോൾ ശൂന്യമാകുന്ന മ്ലേച്ഛത പ്രത്യക്ഷപ്പെടും എന്ന വാർത്ത വന്നിരിക്കട്ടെ. അപ്പോൾ അവൻ തിരികെ പോയി വസ്ത്രമെടുക്കുവാൻ ഒരുങ്ങാതെ ഓടുവാൻ ആരംഭിക്കണം. 19-ാം വാക്യത്തിൽ, ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. അമ്മമാരോടും പിഞ്ചു കുഞ്ഞുങ്ങളോടും കർത്താവിനുള്ള വലിയ സ്നേഹവും കരുതലുമാണ് ഇവിടെ വെളിപ്പെടുന്നത്. കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കേണ്ട ഒരു കാലമാണ് ഇവിടെ പറയുന്നത്. മഹോപദ്രവ കാലത്തിൻ്റെ ആരംഭത്തെങ്കിൽ വലിയ ജനപ്പെരുപ്പമുണ്ടാകും എന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്. ഇന്നത്തെ ജനപ്പെരുപ്പം ഭയങ്കരമാണല്ലേ. 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ. ശബത്ത് നാളിനെ, അതായത് നമ്മുടെ ഇന്നത്തെ ശനിയാഴ്ച, വിശുദ്ധ ദിവസമായി ആചരിക്കുന്ന ഒരു കൂട്ടത്തോടാണല്ലോ ഇത് പറയുന്നത്. ക്രിസ്തു യഹൂദന്മാരോട് നേരിട്ട് സംസാരിക്കുകയാണ് എന്നുള്ളതിൻ്റെ വേറൊരു തെളിവും കൂടിയാണ് ഇത്. ശബത്ത് നാളിൽ ഞാൻ പള്ളിയിൽ പോകാറില്ല. ഞായറാഴ്ചയാണ് ഞാൻ പള്ളിയിൽ പോകുന്നത്. കാരണം എൻ്റെ കർത്താവ് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റത് ആ ദിവസമാണല്ലോ. 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. വലിയ കഷ്ടം അന്നുണ്ടാകും. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള പരിഭാഷ മഹാകഷ്ടം എന്നത്രേ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ കഷ്ടത്തോട് ഉപമിക്കാവുന്ന വേറൊന്നില്ല. ലോകചരിത്രത്തിൽ ഇതുപോലൊന്ന് ഉണ്ടായിട്ടില്ല, ഇതുപോലൊന്ന് ഉണ്ടാകുകയുമില്ല. കാലാവസാനത്തെ മഹാകഷ്ടത്തിൻ്റെ കാലമെന്ന് വിളിച്ചത് കർത്താവ് തന്നെയാണ്. ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും. ഈ പറഞ്ഞത് സത്യമാകിയാൽ അത് ആരംഭിക്കുമ്പോൾ ജനങ്ങൾ അറിയും. സഭ മഹാകഷ്ടത്തിലൂടെ കടന്നു പോകുന്നതിനെക്കുറിച്ച് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ക്രിസ്തു പറഞ്ഞതായ മഹാകഷ്ടം എത്രമാത്രം കഠിനമായിരിക്കും എന്ന് ഈ പ്രിയപ്പെട്ടവർ ഇന്നും ഗ്രഹിച്ചിട്ടില്ല എന്നതാണ് സത്യം. അതിൻ്റെ ഒരു ചെറിയ അംശം പോലും ഇതുവരെ നാം കണ്ടിട്ടില്ല. ഇപ്പോൾ നാം മഹോപദ്രവകാലത്തിലാണ് എന്ന് സമർത്ഥിക്കുന്നവരുണ്ട്. സംഗതികൾ പണ്ടത്തേതിനേക്കാൾ വഷളായി എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ചരിത്രത്തിലെ മറ്റ് പല സമയങ്ങളെപ്പോലെ തന്നെ ഈ സമയത്തെയും മനസ്സിലാക്കാവുന്നതാണ്. മഹാകഷ്ടത്തിൻ്റെ കാലം ആരംഭിക്കുമ്പോൾ അതിനു മുൻപോ അതിനു പിൻപോ അതിനോട് സാമ്യപ്പെടുത്താവുന്ന സമയം ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. 22-ാം വാക്യത്തിൽ കാണുന്നു, ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. മഹോപദ്രവത്തിൻ്റെ കാലത്ത് ഭൂമിയിലെ ജനസംഖ്യയുടെ മൂന്നിലൊരു ഭാഗം നശിപ്പിക്കപ്പെടും. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. വേറൊരു അവസരത്തിൽ ഭൂമിയിലെ ജനസംഖ്യയുടെ 1/4 നശിപ്പിക്കപ്പെടും. ഇത് തികച്ചും അതുല്യമായ ഒരു അനുഭവം മാത്രമേ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സാദൃശ്യം ഉപയോഗിച്ച് യുദ്ധത്തിൻ്റെ പ്രതീകമായ ചുവന്ന കുതിരയും ക്ഷാമത്തിൻ്റെ പ്രതീകമായ കറുത്തുകുതിരയും മരണത്തിൻ്റെ പ്രതീകമായ മഞ്ഞക്കുതിരയും ആ കാലത്ത് സവാരി ആരംഭിക്കും. ലോകത്തിലെ ജനസംഖ്യയിൽ വലിയൊരു ഭാഗം അന്ന് നശിപ്പിക്കപ്പെടും. ഈ പറയുന്നത് നടക്കാൻ പോകുന്നതൊന്നുമല്ല, വെറും അതിശയോക്തി മാത്രമാകുന്നു എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ചില വ്യാഖ്യാതാക്കൾ പോലും ഈ ചിന്താഗതിയെ സത്യത്തിന് വിരുദ്ധം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളിലുമുള്ള അണുബോംബുകളിൽ ചിലത് ഈ ലക്ഷ്യം സാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ലോകത്തെ മുഴുവൻ ചാമ്പലാക്കാൻ പോരുന്ന നശീകരണ ആയുധങ്ങൾ നമ്മുടെ തലമുറയിൽ കണ്ടുപിടിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തായിരുന്നാൽ തന്നെയും ഈ വാക്യത്തിൽ ആശ്വാസത്തിൻ്റെ വചനവും നാം കാണുന്നല്ലോ. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. മനുഷ്യവർഗം ഒന്നടങ്കം ആത്മഹത്യ ചെയ്യുവാൻ ദൈവം അനുവദിക്കില്ല. അതുകൊണ്ടത്രേ ഈ കഷ്ടത്തിൻ്റെ കാലം ചുരുങ്ങിയതാകുന്നത്. ഇനിയും നാം കാണുവാൻ പോകുന്നത് തൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ യേശു പറഞ്ഞതാണ്. 23 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തു ഇവിടെ പറയുന്ന കാര്യം ഗ്രഹിക്കാതിരിക്കരുത്. ഇന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവർ ലോകത്തിൽ വളരെ കൂടുതലാണ്. അത്ഭുത പ്രവർത്തിക്കുവാനുള്ള പലരുടെയും കഴിവിനെ സംശയത്തോടെ മാത്രമേ കാണാവൂ. കാരണം അടുത്ത ഏറ്റവും വലിയ അത്ഭുത പ്രവർത്തകൻ ക്രിസ്തു ആയിരിക്കില്ല, അത് എതിർ ക്രിസ്തുവും അവൻ്റെ കള്ളപ്രവാചകന്മാരും ആയിരിക്കും. എതിർ ക്രിസ്തു വളരെയധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി നാം വായിച്ചില്ല. വൃതന്മാർ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. ആരാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ? തിരുവചനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് കൂട്ടങ്ങളുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജാതിയും തിരഞ്ഞെടുക്കപ്പെട്ട സഭയും. ഇവിടെ ഏതൊരു കൂട്ടത്തെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ നാം നമ്മുടെ സാമാന്യ ബുദ്ധി ഉപയോഗിക്കണം. ഇതുവരെ ക്രിസ്തു സംസാരിച്ചത് ഏതൊരു കൂട്ടത്തെക്കുറിച്ചാണ്? ഇസ്രായേൽ. അങ്ങനെയെങ്കിൽ ഈ വാക്യത്തിലും വൃതന്മാർ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ ജാതിയാകുന്നു. ഇവിടെ സഭയിലെ ദൈവമക്കളെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. ചില മനുഷ്യരെ എപ്പോഴും വിഡ്ഢികളാക്കാമായിരിക്കാം, ചിലരെ കുറേ സമയത്തേക്ക് കബളിപ്പിക്കാം, പക്ഷേ ദൈവമക്കളെ എല്ലായ്പ്പോഴും കബളിപ്പിക്കുവാൻ ആർക്കും സാധിക്കില്ല. അതൊരിക്കലും സാധ്യമല്ല എന്ന് ചുരുക്കം. പലരും ദുരുപദേശത്തിലൂടെ ദൈവമക്കളെ തെറ്റിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സത്യമറിഞ്ഞവർ സത്യത്തിൻ്റെ പിൻപേ തന്നെ വരും, അതിന് സംശയമില്ല. 26-27 വാക്യങ്ങളിൽ നാം കാണുമ്പോൾ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ മുന്നോടിയായി ഇനിയും യോഹന്നാൻ സ്നാപകൻ ഉണ്ടായിരിക്കില്ല. അവൻ്റെ വരവിനെ വിളിച്ചു പറയുന്ന മനുഷ്യർ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ പറയുന്നവരുണ്ട്, ഞങ്ങളെല്ലാം അതാണല്ലോ ചെയ്യുന്നത്. എന്നാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് സകല ലോകവും അറിയും. അത് മിന്നൽ പോലെ തെളിയും, അത് പരസ്യവുമായിരിക്കും. കൊള്ളിമീൻ നമുക്കൊക്കെ സുപരിചിതമാണല്ലോ. അതുണ്ടാകുമ്പോൾ സകലരും അറിയുമെന്ന് മാത്രമല്ല, മിക്കപ്പോഴും അത് ഭയപ്പെടുത്തുന്നതുമായിരിക്കും, ഇല്ലേ? കൊള്ളിയാൻ മിന്നുക എന്നും പറയുമല്ലോ. ക്രിസ്തു ഭൂമിയിലേക്ക് രണ്ടാമത് വരുമ്പോൾ അതുപോലെ ആയിരിക്കും. ആരും അതേക്കുറിച്ച് പരസ്യം ചെയ്യേണ്ടതില്ല. തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനായി യേശു കർത്താവ് വീണ്ടും ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ എല്ലാവരും അതറിയും. ഒരു കാര്യം മറന്നു പോകരുത്, ഭൂമിയിലേക്കുള്ള അവൻ്റെ രണ്ടാമത്തെ വരവെന്നാൽ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരുന്നതല്ല, രണ്ടും വ്യത്യസ്തമാണ് കേട്ടോ. 28 വാക്യത്തിൽ ശവമുള്ളയിടത്ത് കഴുക്കൾ കൂടും എന്ന് നാം വായിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഒലിവുമലയിലെ പ്രഭാഷണത്തിൽ മനസ്സിലാക്കുവാൻ ഏറ്റവും പ്രയാസമുള്ള വാക്യം ഈ ചെറിയ വാക്യമാണ്. സ്വർഗത്തിൽ നിന്നും മിന്നൽ പോലെ മഹത്വത്തോടെ താൻ വരുന്നതിനെക്കുറിച്ച് ക്രിസ്തു പറഞ്ഞു കഴിഞ്ഞ ഉടനെ ശവം തിന്നുന്ന പക്ഷിയെക്കുറിച്ച് പറയുന്നത് ആശ്ചര്യമായി തോന്നുന്നില്ലേ? പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ക്രിസ്തു ന്യായവിധിക്കായി വരുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നതെന്ന്. കാരണം വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിൽ പക്ഷികളെ എല്ലാം ഒരു വലിയ വിരുന്നിനായി ക്ഷണിക്കുന്നത് നാം വായിക്കുന്നു. ദൈവീക ന്യായവിധിയുടെ പ്രതിനിധികൾ എന്നതുപോലെയാണ് ശവം തിന്നുന്ന പക്ഷികളെ കാണേണ്ടത്. കർത്താവ് വീണ്ടും വരുമ്പോൾ ന്യായവിധിക്കായിട്ടാണ് അവൻ വരുന്നത്. 29 വാക്യത്തിൽ നാം കാണുന്നത് ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. ഇത് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് ശ്രദ്ധിച്ചേ. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വീണ്ടും വരുന്നതായ സമയത്ത് ഈ പറഞ്ഞതെല്ലാം സംഭവിക്കുമെന്നത്രേ ഞാൻ മനസ്സിലാക്കുന്നത്. 30 വാക്യത്തിൽ നാം കാണുന്നു അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങുമെന്ന്. എന്തായിരിക്കും ആ അടയാളം? അതും ഞാൻ ഊഹിച്ചെടുത്തേ നോക്കൂ. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജാതിക്ക് ദൈവത്തിൻ്റെ തേജസ് ദൈവസാന്നിധ്യമാകുന്ന ഷെക്കേന നൽകിയതോർക്കുന്നില്ലേ? വേറൊരു രാഷ്ട്രത്തിനോ ജാതിക്കോ ഈ തേജസ് നൽകിയിരുന്നില്ല. ക്രിസ്തീയ സഭയ്ക്ക് പോലും അത് നൽകിയിരുന്നില്ല. ഈ ഷെക്കേന തേജസ് സമാഗമന കൂടാരത്തിന്മേലും പിന്നീട് യെരുശലേം ദേവാലയത്തിന്മേലും വസിച്ചിരുന്നു. പക്ഷേ ഇസ്രായേൽ ജനത്തിൻ്റെ പാപം കാരണം ഷെക്കേന അവരെ വിട്ടുപോയി. ക്രിസ്തു ആദ്യം ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ മാറ്റിവെച്ചത് തൻ്റെ ദൈവത്വമല്ല, പിന്നെയോ തൻ്റെ ദൈവത്വത്തിൻ്റെ പ്രത്യേക അവകാശമാണ്, അതായത് തൻ്റെ തേജസ്. എന്നാൽ അവൻ രണ്ടാമത് വരുമ്പോൾ ആ തേജസ് വീണ്ടും കാണാവുന്നതാണ്. ക്രിസ്തു ഇനിയും പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് കാണുവാൻ പോകുന്ന അടയാളം അതായിരിക്കും. സകല ഭൂമിയിലും അത് കാണപ്പെടുന്നതായിരിക്കും. പിന്നെ മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും എന്ന് പറയുമ്പോൾ തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനായി ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിനെ അത്രേ ഇവിടെ ഉദ്ദേശിക്കുന്നത്. 31-ാം വാക്യത്തിൽ കാണുന്നത് അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ഈ വാക്യത്തിലും വൃതന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഇത് ഇസ്രായേൽ ജാതിയെക്കുറിച്ചാണ്. യഹൂദന്മാരെ അവരുടെ ദേശത്തേക്ക് അവരെ മടക്കിക്കൊണ്ടുവരുന്നതായ ഒരു അത്ഭുതത്തെക്കുറിച്ച് പഴയ നിയമ പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ സഭയെ ചേർക്കുവാൻ കർത്താവ് തന്നെ കടന്നു വരും. അവൻ വരുന്നത് കാഹളധ്വനിയോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടിയായിരിക്കും. അവൻ്റെ സഭയെ ഒരുമിച്ച് ചേർക്കുവാൻ അവന് ആരുടെയും സഹായം ആവശ്യമില്ല. അവനാണ് തൻ്റെ സഭയ്ക്ക് വേണ്ടി മരിച്ചത്. അവൻ അതിനെ ഒരുമിച്ച് ചേർത്തുകൊള്ളും. 32-ഉം 33-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത് അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ, അതിൻ്റെ കൊമ്പുള്ളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളീൻ. അത്തിവൃക്ഷം ഇസ്രായേൽ രാഷ്ട്രത്തെ അല്ലാതെ മറ്റെന്തിനെയെങ്കിലും പ്രതിനിധീകരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഉദാഹരണത്തിന് യിരെമ്യാ പ്രവചനം 24-ാം അധ്യായത്തിലും ഹോശേയ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലും ഇത് വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ ഈ നശീകരണം എല്ലാം നടന്നിട്ടും ഇന്നും ഇസ്രായേലിൽ വളരെയധികം അത്തിവൃക്ഷം വളരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ രാജ്യത്തെ പരിചയപ്പെടുത്തുന്നത് തന്നെ അത്തിവൃക്ഷവും വീഞ്ഞും എടുത്തുകാട്ടിയാണല്ലോ. ഇനിയും 34-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ തലമുറ ഇതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിന് വർഗം എന്നും കൂടി അർത്ഥമുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് ഇസ്രായേൽ രാഷ്ട്രത്തെ കുറിക്കുന്നു അത്രേ. 35-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. കർത്താവ് ഇവിടെ പറയുന്നത് ഞാൻ പറയുന്നതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അടിവരയിട്ട് സൂക്ഷിക്കാൻ, കാരണം ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, പക്ഷേ എൻ്റെ വാക്കുകൾ മാറിപ്പോകില്ല എന്നാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും എന്ന് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു. പക്ഷേ അവൻ അവൻ്റെ വാക്ക് മാറ്റില്ല, നിത്യകാലത്തോളം അത് നിലനിൽക്കും, ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാകുന്നു. 36-ാം വാക്യത്തിൽ നാം കാണുന്നത് ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അവൻ്റെ വരവിൻ്റെ സമയം അടുത്തു വരുന്നെന്ന് മനുഷ്യർ അറിയും, എന്നാൽ തന്നെ അവൻ്റെ വരവിൻ്റെ ദിവസമോ മണിക്കൂറോ അവരറിയില്ല. ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ദിവസവും മണിക്കൂറും കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുന്ന അനേകരുണ്ട്. ആവശ്യമില്ലാതെ അബദ്ധത്തിൽ ചാടുന്നു എന്നതല്ലാതെ ഈ കാര്യത്തിൽ ആരും ഇതുവരെ വിജയിച്ചിട്ടില്ല, വിജയിക്കുകയുമില്ല. 37-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും എന്ന് വായിക്കുന്നു. നോഹയുടെ കാലം പോലെ ഒരു കാലത്ത് ക്രിസ്തു വീണ്ടും വരും. 38-ഉം 39-ഉം വാക്യങ്ങളിൽ കാത്തിരിക്കുന്നതിനെക്കുറിച്ച് നാം വായിക്കുന്നു. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. നോഹയുടെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയുന്നത് ഭയങ്കരമായ അസാന്മാർഗികതയുടെ ഒരു കാലമായിരുന്നു അതെന്നാണ്. മനുഷ്യൻ്റെ ഓരോ ചിന്തയും ഹൃദയവിചാരങ്ങളും തുടർച്ചയായി ദുഷ്ടതയായിരുന്നു. പക്ഷേ നമ്മുടെ കർത്താവ് പറയുന്നത് നോഹയുടെ കാലത്തെപ്പോലെ ഒരു കാലത്തായിരിക്കും തൻ്റെ വരവെന്നാണ്. അത് വിശ്വസിക്കുവാൻ ഇന്ന് വലിയ പ്രയാസം ആർക്കും ഉണ്ടാകില്ല എന്ന് ഞാൻ കരുതുന്നു. നോഹയുടെ കാലത്ത് ജനങ്ങൾ വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. വിവാഹം തെറ്റാകുന്നു എന്ന് നമ്മുടെ കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നില്ല എന്നതുറപ്പാണ്. കർത്താവ് ഇവിടെ പറയുന്നത് നോഹയുടെ സമയത്ത് ജനങ്ങൾ ദൈവം നോഹയിലൂടെ നൽകിയ മുന്നറിയിപ്പ് മുഴുവനായി അവഗണിച്ചിട്ട് നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുന്ന ആ ദിവസം വരെ വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും ധൃതിയായി പോയിക്കൊണ്ടിരുന്നു. ദൈവത്തെക്കുറിച്ചും ദൈവവിഷയമായ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുവാൻ സമയമില്ലാതെ ജീവിച്ച മനുഷ്യർ. 40-ഉം 41-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, അന്ന് രണ്ടുപേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. ഈ ഭാഗം വായിച്ചു കേട്ടപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും പറയുന്നുണ്ടാകും, ആഹാ, അങ്ങനൊരു ഭാഗം ഇല്ലെന്നാണല്ലോ ഇയാൾ ആദ്യം പറഞ്ഞത്. അതായത് സഭയെക്കുറിച്ചും ദൈവമക്കളെ മധ്യാകാശത്തിൽ ചേർക്കുന്നതിനെക്കുറിച്ചും ഒലിവ് മലയിലെ പ്രഭാഷണത്തിൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് 40-ഉം 41-ഉം വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അതല്ലേ? രണ്ടുപേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ കൈവിടപ്പെടും. അതേ സുഹൃത്തെ, കർത്താവ് ദൈവമക്കളെ മധ്യാകാശത്തിൽ ചേർക്കുന്ന സംഭവത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പിന്നെ ക്രിസ്തു ഇവിടെ പറയുന്നത് എന്താണെന്നല്ലേ? നോഹയുടെ കാലം പോലെ. അതല്ലേ നാം ഇപ്പോൾ കണ്ടത്? ആരെയാണ് നോഹയുടെ കാലത്ത് എടുക്കപ്പെട്ടത്? ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. അവർ ആ ജലപ്രളയത്തിൽ നശിച്ചു. സഭയെ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടുന്നതല്ല ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെയോ, സഹസ്രാബ്ദ രാജ്യത്തിൽ പ്രവേശിക്കാൻ അർഹതയില്ലാത്തവർ ന്യായവിധിയാൽ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുന്നതിൻ്റെ ഒരു ചിത്രമാകുന്നു ഇവിടെ ലഭിക്കുന്നത്. പലരും ഇതുവരെ ധരിച്ചു വെച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമാണിതല്ലേ? ദൈവവചനത്തിലെ ഏതെങ്കിലും ഒരു വാക്യം മാത്രമായിട്ടെടുത്ത് നമുക്കിതിന് വ്യാഖ്യാനം കൊടുക്കുവാൻ സാധ്യമല്ല. ഏതൊരു പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നും നാം പരിശോധിക്കേണ്ടതുണ്ട്. ഈ പഠനം കൊണ്ട് അങ്ങനെ സാധിക്കുന്നുവെങ്കിൽ അത് വലിയ അനുഗ്രഹമായിരിക്കും. 42-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായത് കൊണ്ട് ഉണർന്നിരിപ്പീൻ. ഉണർന്നിരിപ്പീൻ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പദം. മധ്യാകാശത്തിൽ ക്രിസ്തുവിനോടുകൂടെ ചേർക്കപ്പെടുന്ന ആ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിൽ നിന്നും അല്പം വ്യത്യസ്തമായ അർത്ഥമാകുന്നു ഈ ഭാഗത്തുള്ളത്. ഇന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു പ്രത്യാശയുണ്ട്, വരുവാനുള്ള ആ ദിവസത്തിൽ ഭയത്തോടും ആകാംക്ഷയോടും കാത്തിരിക്കുന്ന അനുഭവമാണ്. രാത്രിയിൽ അവർ പറയും, ഇത് പ്രഭാതമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേയും. പ്രഭാതത്തിൽ അവർ പറയും, ഇത് പ്രദോഷമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേയും എന്ന്. ഇന്ന് നാം അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ട്. അത് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാത്തിരിപ്പാണ്. പക്ഷേ വരുവാനുള്ള ആ നാളിൽ ആകുല ചിന്തയോടെ അവൻ്റെ വരവിനായി അവർ കാത്തിരിക്കും. അതത്രേ നാം ഇവിടെ കാണുന്നത്. 43-ഉം 44-ഉം 45-ഉം വാക്യങ്ങളിൽ വരുമ്പോൾ ഒലിവുമല പ്രഭാഷണത്തിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് കർത്താവ് വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നും അവൻ്റെ വരവിനെപ്പറ്റി ആളുകളുടെ മനോഭാവം എന്താണെന്നും വിവരിക്കുന്ന ഉപമകളാണ് കാണുന്നത്. 46-51 വരെയുള്ള വാക്യങ്ങളിൽ ആ ഭാവി ദിവസത്തിൽ ചിലരുടെ മനോഭാവത്തെ കാണിക്കുന്നതാണ് നാം മനസ്സിലാക്കുന്നത്. അവർ പറയും, കർത്താവ് തൻ്റെ വരവ് താമസിപ്പിക്കുന്നു, അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കുവാൻ പോവുകയാണ്. ക്രിസ്തു മടങ്ങി വരുമ്പോൾ അങ്ങനെ പറഞ്ഞ് ജീവിച്ച മനുഷ്യനെ അവൻ ന്യായം വിധിക്കും എന്നാണ് കാണുന്നത്. 24-ാം അധ്യായത്തിൽ നാം പഠിക്കുവാൻ ആരംഭിച്ച ക്രിസ്തുവിൻ്റെ ഒലിവുമലയിലെ പ്രഭാഷണം 25-ാം അധ്യായത്തിലും തുടരുന്നതാണ് നാം കാണുന്നത്. ശിഷ്യന്മാർ യേശുവിനോട് 3 ചോദ്യങ്ങൾ ചോദിക്കുന്നതാണല്ലോ നാം 24-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ കണ്ടത്. അതിൽ നിന്റെ വരവിൻ്റെ അടയാളം എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് 25-ാം അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജാതിയുടെ വിശ്വാസത്തിൻ്റെ ദൃഢതയെ പരിശോധിക്കുന്ന 10 കന്യകമാരുടെ ഉപമയും തൻ്റെ ദാസന്മാരുടെ വിശ്വസ്തതയെ പരിശോധിക്കുന്ന താലന്തുകളുടെ ഉപമയും ജാതികൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാനുള്ള അവകാശത്തെ പരിശോധിക്കുന്ന ജാതികളുടെ മേലുള്ള ന്യായവിധിയും 25-ാം വാക്യത്തിൽ കാണുന്നു. ക്രിസ്തു 2-ാമത് ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ വിഭാഗങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുമെന്നതിനാൽ 25-ാം അധ്യായം ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിൻ്റെ പ്രസക്തിയാണ് കാണിക്കുന്നത്. ഓരോ കൂട്ടത്തെയും വളരെ അടുത്തൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ ക്രിസ്തുവിനോടുള്ള നമ്മുടെ വ്യക്തിപരമായ മനോഭാവവും ബന്ധവുമാകുന്നു അത് വെളിപ്പെടുത്തുന്നത്. ഭാഗികമായ ഒരു ഉൽപ്രാപണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നവരുടെ, അതായത് കുറച്ചുപേരെ മാത്രമേ ക്രിസ്തു മധ്യാകാശത്തിൽ ചേർക്കൂ എന്ന് ചിന്തിക്കുന്നവരുടെ ചിന്തയുടെ അടിസ്ഥാനമാകുന്നു 10 കന്യകമാരുടെ ഈ ഉപമ. ഭാഗികമായ ഉൽപ്രാപണത്തെ പിന്താങ്ങുന്ന കൂട്ടം മോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ, വളരെ നല്ല ആൾക്കാർ തന്നെയാണ്. അവരിൽ ആരും വിശ്വസിക്കുന്നില്ല തങ്ങൾ ബുദ്ധിയില്ലാത്ത 5 പേരുടെ കൂട്ടാണെന്ന്. മറ്റുള്ളവരെ അവർ ആ കൂട്ടത്തിൽ കാണും എന്നുള്ളതല്ലാതെ അവർ എപ്പോഴും ബുദ്ധിയുള്ള 5 പേരുടെ കൂടെ പോകും. മധ്യാകാശത്തിൽ തൻ്റെ സഭയെ ചേർക്കുവാൻ ക്രിസ്തു വരുമ്പോൾ എല്ലാ വിശ്വാസികളും അവനോടുകൂടെ ചേർക്കപ്പെടും എന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തെങ്കിലും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കില്ല നമ്മെ ചേർക്കുന്നത്. ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നാം എല്ലാം എടുക്കപ്പെടുവാൻ പോകുന്നത്. തൻ്റെ കൃപയാൽ അവൻ നമ്മെ രക്ഷിക്കുന്നു. കൃപയാൽ അവൻ നമ്മെ ഇവിടെ സൂക്ഷിക്കുന്നു. കൃപയാൽ അവൻ നമ്മെ ഭൂമിയിൽ നിന്നും ചേർത്ത് കൊള്ളുന്നു. മാത്രമല്ല, നിത്യകാലം നാം അവനോടുകൂടെ അവിടെ പാർക്കുവാൻ പോകുന്നതും കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അതേ സുഹൃത്തെ, ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നാം ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതെ, അതുല്യമായ കൃപ. ഇനിയും ഞാൻ പറയുവാൻ പോകുന്ന വ്യാഖ്യാനം ഒരുപക്ഷെ താങ്കൾ ഇതുവരെ ചിന്തിച്ച് വെച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ശ്രദ്ധിച്ചാട്ടെ, നാം പഠിക്കുവാൻ പോകുന്ന ഈ 10 കന്യകമാർ സഭയെ സൂചിപ്പിക്കുന്നതല്ല, ഇസ്രായേൽ രാഷ്ട്രത്തെ സൂചിപ്പിക്കുന്നതാണ്. സുഹൃത്തെ, ക്രിസ്തു ഇവിടെ തൻ്റെ അപ്പോസ്തലന്മാർ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയാണ് ചെയ്യുന്നത്. അവൻ അവർക്ക് മറുപടി നൽകുവാൻ നമുക്ക് അനുവദിക്കാം. അപ്പോസ്തലന്മാർ യേശുവിനോട് ചോദ്യം ചോദിച്ചത് ഓർക്കുമല്ലോ. അതുകൊണ്ട് യേശു ഇവിടെ പറയുന്നത് ഏതോ വളരെ വ്യത്യസ്തമായ കാര്യമാകുന്നു എന്ന് നാം സ്ഥാപിക്കുവാൻ ശ്രമിച്ചാൽ കർത്താവിൻ്റെ ലക്ഷ്യത്തിന് നാം തടസ്സം നിൽക്കുകയാകും. ഒരാൾ പറയുന്ന മറുപടിക്കുള്ളിൽ കയറി നാം ഒരു വ്യാഖ്യാനം കൊടുത്താൽ അത് ശരിയാകില്ലല്ലോ. അവൻ മറ്റാരോടെങ്കിലും ആകുന്നു സംസാരിക്കുന്നതെങ്കിൽ തന്നെ നമുക്കും അതൊന്ന് ശ്രദ്ധിക്കാം. ഈ മനോഹരമായ സാദൃശ്യങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാവുന്ന വലിയ കാര്യങ്ങൾ നമുക്കും കാണാവുന്നതാണ്. ഇത് സഭയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല എന്ന് പറഞ്ഞതുകൊണ്ട് താങ്കളുടെ താല്പര്യം കുറയേണ്ടതില്ല കേട്ടോ. 25 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നത്, സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശമാകും. പുതിയ നിയമം എഴുതപ്പെട്ട സമയത്തെ ഇസ്രായേലിലെ ആചാരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നാം അരാമ്യ ഭാഷയിലെ പെഷിത്ത എന്ന പുരാതന തർജിമയിൽ നോക്കുന്നു. ഇതിൻ്റെ ആധികാരികത അത്രമാത്രം അംഗീകരിക്കാവതല്ല എങ്കിൽ തന്നെ ആ കാലങ്ങളിലെ പല ആചാരങ്ങളിലേക്കും ഇത് വെളിച്ചം പകരുന്നു. പെഷിത്തയിലെ തർജിമയിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് 25 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ ഈ 10 കന്യകമാർ മണവാളനെയും മണവാട്ടിയെയും എതിരേൽപ്പാൻ ചെന്നു എന്ന് കാണുന്നു. അതിൻ്റെ അർത്ഥം മണവാളൻ വിവാഹം കഴിഞ്ഞ് വിവാഹ സദ്യയ്ക്കായി വരുന്നു എന്നത്രേ. ക്രിസ്തുവും സഭയും തമ്മിലുള്ള വിവാഹം സ്വർഗത്തിൽ വെച്ചായിരിക്കുമെങ്കിൽ തന്നെയും വിവാഹ സദ്യ ഭൂമിയിൽ വെച്ചായിരിക്കും. ഇതിന് ഉപോൽബലകമായി ഞാൻ കാണുന്ന ഒരു ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട്. ലൂക്കോസ് 12 നമ്മുടെ കർത്താവ് മുന്നറിയിപ്പ് നൽകുകയും ഉപമകൾ പറയുകയും ചെയ്യുമ്പോൾ അവൻ പറഞ്ഞു, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്നു മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. ഇത് കേട്ടിട്ട് എന്ത് തോന്നുന്നു? വിവാഹം നടന്നു കഴിഞ്ഞ് മണവാട്ടി അവൻ്റെ കൂട്ടത്തിലുമുണ്ട്. വിവാഹം കഴിഞ്ഞ് വരികയാണെങ്കിൽ മണവാട്ടിയും അവൻ്റെ കൂടെ കാണുമല്ലോ. അങ്ങനെയല്ലാത്ത ഒരു പതിവ് ഒരു സംസ്കാരത്തിലും കാണില്ല. അതുകൊണ്ട് ഇവിടെ ഈ 10 കന്യകമാരുടെ ഉപമയിൽ ക്രിസ്തു മണവാളൻ മണവാട്ടിയുമായി വരുന്ന ചിത്രം നൽകുന്നു. ഭൂമിയിലുള്ള വിശ്വാസികൾ അവൻ്റെ വരവിനായി കാത്തിരിക്കുന്നു. മഹോപദ്രവം ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തു സ്വർഗത്തിൽ തൻ്റെ മണവാട്ടിയുമായി, അതെ, സഭയുമായിട്ടൊന്നിച്ചായിരിക്കും. പിന്നീട് 7 വർഷത്തെ കഷ്ടത്തിൻ്റെ അവസാനത്തിൽ അവൻ തൻ്റെ സഭയുമായി ഭൂമിയിലേക്ക് മടങ്ങി വരുന്നു. അടുത്ത 2-3 വാക്യങ്ങളിൽ നാം കാണുന്നത് അന്ന് ഭൂമിയിലായിരിക്കുന്നവർക്ക് അവൻ്റെ വരവിനോടുള്ള മനോഭാവം അത്രേ. 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ തിരുവചനത്തിലെ എണ്ണ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ട് അത്ര പറഞ്ഞിരിക്കുന്നത്. തൻ്റെ ആദ്യത്തെ വരവിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ അടുത്ത വരവിലും കപടഭക്തിക്കാരുണ്ടാകുമെന്നത്രേ ഞാൻ കരുതുന്നത്. പിന്നെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ബുദ്ധിയുള്ളവരും ഇല്ലാത്തവരും മയക്കം പിടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചാലും അവർക്കുണ്ടായിരുന്ന ഒരേ ഒരു വ്യത്യാസം, 5 പേർക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, 5 പേർക്ക് പരിശുദ്ധാത്മാവ് ഇല്ലായിരുന്നു. കാരണം അവർ ശരിക്കുള്ള വിശ്വാസികളല്ലായിരുന്നു എന്ന് ചുരുക്കം. ഒരു മുന്നറിയിപ്പ് നൽകി നമ്മുടെ കർത്താവ് ഈ ഉപമ ഉപസംഹരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാളും നാഴികയും എന്നാണ്. 13 വാക്യത്തിൽ നാം അത്രയും സൂക്ഷ്മമായി പോകാറില്ലല്ലോ. നാം പറയുന്നത് 100 വർഷവുമാകുന്നുവല്ലോ. ഈ ഭാവി കാലത്തെക്കുറിച്ച് തൻ്റെ സ്വന്തമായവർക്കുണ്ടായിരിക്കേണ്ട മനോഭാവം ഉണർന്നിരിക്കുക എന്നതാണ്. ഇനിയും താലന്തുകളുടെ ഉപമ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിനായി ആ ഭാവിയിൽ കാത്തിരിക്കുന്ന തലമുറയ്ക്കുള്ള വേറൊരു ഉപമയാണിത്. 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത് നൽകി യജമാനനാക്കിയതായ കാര്യസ്ഥന്മാർ. ഓരോരുത്തരുടെ വ്യക്തിപരമായ കഴിവുകൾക്കനുസരിച്ചാണ് യജമാനൻ ദാസന്മാർക്ക് ഉത്തരവാദിത്തങ്ങൾ പങ്കിട്ടുകൊടുത്തത്. താലന്തുകൾ ഇവിടെ ഓരോ തുകയായിട്ടാണ് നൽകുന്നതെന്ന വസ്തുത ശ്രദ്ധിച്ചാലും പണമായി നൽകി. ഒരു മനുഷ്യൻ്റെ സ്വാഭാവിക കഴിവുകളായ താലന്തുകൾ നൽകി എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രമാണം നമുക്ക് കാണാമെന്നത് ശരിയാണ്. സ്വാഭാവിക താലന്തുകൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് സംഗീതത്തിലുള്ള കഴിവ്, പ്രസംഗിക്കുവാനുള്ള കഴിവ്, സംഘടിപ്പിക്കുവാനുള്ള കഴിവ് ഇത്യാദിയാണ്. ഇവിടുത്തെ പ്രമാണം എന്താണെന്നാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്തു തന്നെ ആകുന്നുവെങ്കിലും നാം അത് ദൈവത്തിനായി തന്നെ ഉപയോഗിക്കണം എന്നത്രേ. നാം പത്തൊൻപത് മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ആ ഉപമയുടെ വ്യക്തമായ ഭാഗം കാണുന്നു. ഈ ഉപമയിൽ നമുക്ക് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമാണം കാണാവുന്നതാണ്. നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ നിൽക്കേണ്ടവരാണെന്നും, താങ്കളെയും എന്നെയും ആ കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ദൈവം നമുക്ക് തന്നിട്ടുള്ള വകകൾ നാം ഉപയോഗിച്ചതിൻ്റെ, പ്രയോജനപ്പെടുത്തിയതിൻ്റെ കണക്ക് ദൈവത്തിന് ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നുമുള്ളതാണ്. ദൈവം നമുക്ക് നൽകിയ ആയുസ്, ദൈവം നമുക്ക് നൽകിയ ആരോഗ്യം, നമുക്ക് തന്ന വിദ്യാഭ്യാസം, കഴിവുകൾ എല്ലാത്തിനും നാം കണക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നാം 31 വാക്യം മുതൽ കാണുന്നത് സകല ജാതികൾക്കും വരുന്നതായ ന്യായവിധിയെക്കുറിച്ചാണ്. ഈ അധ്യായത്തിൽ കർത്താവ് ദൈവമക്കളെ തൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം എന്ന് ഉദ്ബോധിപ്പിക്കുകയാണ്. അടുത്ത ചില വാക്യങ്ങളിൽ അത് സത്യമാണ്. മഹോപദ്രവകാലത്ത് ലോകത്തിലുള്ള സകല രാഷ്ട്രങ്ങൾക്കും ദൈവത്തിൻ്റെ ദൂത് കേൾക്കുന്നതിനും അംഗീകരിക്കുന്നതിനും അവസരമുണ്ടായിരിക്കും. രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികളോടും പ്രസംഗിക്കുമെന്ന് നമ്മോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. പക്ഷേ ദൈവത്തിൻ്റെ ദൂതുമായി ചെല്ലുന്നവരെ, അതായത് ക്രിസ്തുവിൻ്റെ സഹോദരന്മാരെ, അവർ ത്യജിക്കും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെയാണല്ലോ ത്യജിക്കുന്നത്. 34 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് മഹോപദ്രവകാലത്ത് മുദ്രയിടപ്പെട്ടവരായ 144,000 യഹൂദന്മാർ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിനായി ഭൂലോകത്തിലെല്ലായിടത്തും പോകും എന്നാണ്. ഈ 24-25 അധ്യായങ്ങൾ പശ്ചാത്തലത്തിൽ നിന്നും വിടർത്തി നാം ചിന്തിക്കുവാൻ ഒരുമ്പെടരുത്. ഇത് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും യഹൂദന്മാരെക്കുറിച്ചാണ്. ഇതിൽ നിന്നും പ്രമാണങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ വ്യാഖ്യാനിക്കുന്നത് നാം വളരെ സൂക്ഷിച്ചു വേണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന സത്യം ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ അവൻ്റെ വരവിങ്കൽ ചേർക്കപ്പെടുവാൻ നാം യോഗ്യരാണോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല അവൻ്റെ വരവിനായി നാം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ ഉറപ്പോടുകൂടിയാണ് മുൻ